നമസ്കാരം ശ്രീ മോഹൻ ചവറ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ശ്രീ മോഹൻ ചവറ, പട്ടണത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ഗ്രാമം വികസിപ്പിച്ചെടുത്ത് കുടുംബവുമായി അവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പൊ എവിടെയാണ് ഈ ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത് താങ്കൾ?
ഗ്രാമത്തിന്റെ ഒരു തുടക്കമായിട്ടുള്ളൂ. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിന് ഒറ്റപ്പാലത്തിനും ഇടയ്ക്ക് ഭാരതപ്പുഴയോടുത്ത് ചേർന്ന് കിടക്കുന്ന മാന്നന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഈ ഇത് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്നു. ഞങ്ങള് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറി.
ഓക്കെ, അവിടെ വന്നിട്ടിപ്പോ കൊറേ നാളായോ?
ഞങ്ങളിപ്പോ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ താമസമാക്കിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ആവുന്നുള്ളൂ.
1 വർഷത്തോളം. അപ്പം പൂർണ്ണമായിട്ടും നിങ്ങള് ടൗണിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറി?
അതെ അതെ അതെ, ടൗണിൽ നിന്നും മാറുക മാത്രമല്ല, ഞങ്ങളുടെ ജീവിത രീതി ഗ്രാമത്തിനും പ്രകൃതിക്കും ചേർന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു.
ഇപ്പൊ എവിടുന്നാണ് ഇങ്ങോട്ടേക്ക് മാറിയത്? എവിടെയായിരുന്നു നേരത്തെ?
ഞങ്ങള് തൃശ്ശൂര് കുന്നംകുളത്തിനടുത്ത് അക്കിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് താമസം. അതുകൂടാതെ തൃശ്ശൂര് ടൗണിൽ തന്നെ നമ്മള് കുറെ നാള് താമസിച്ചിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇത് ഈ സ്ഥലം കിട്ടുകയും ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും നമ്മള് ഇങ്ങനൊരു ഗ്രാമത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാന്നന്നൂരിലേക്ക് എത്തിച്ചേരുന്നു.
ഓക്കെ, കൂട്ടായ്മ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പം കൂട്ടായ്മ എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കുറച്ചുപേർ ചേർന്നാണോ ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്?
അതെ 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 അതെ, ഗ്രാമം എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയല്ലല്ലോ. അപ്പം കുറച്ച് നല്ല മനസ്സുള്ള കുറെ ആൾക്കാർ നമുക്ക് ഒപ്പം വേണം, നമ്മുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ യാത്രയിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ, നമ്മളുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന, നമ്മുടെ ചിന്തയോട് പിന്തുണ ചെയ്യാൻ കഴിയുന്ന കുറെ സുഹൃത്തുക്കൾ നമുക്ക് പല അവസരങ്ങളിലായി ലഭിക്കുകയും അവര് നമ്മുടെ ഈ പദ്ധതിയുമായിട്ട് കൂട്ടിയോജിപ്പിക്കുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 15 കുടുംബങ്ങള് ഞങ്ങളുടെ ഈ പദ്ധതിയോടൊപ്പം ഉണ്ട്.
ഓക്കെ, സാധാരണ ഇക്കാലത്ത് സാധാരണ എല്ലാവരും ഗ്രാമങ്ങളിൽ നിന്നും പട്ടണത്തിലേക്ക് ചേക്കേറുന്ന ഒരു പതിവാണ് കാണാറ്. എന്നാ പക്ഷെ മോഹനും കുടുംബവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അതായത് പട്ടണത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലെ?
അതെ 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 അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ആർട്ട് വർക്കുകൾ വെളിയിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഒരു കോളേജില് നഴ്സിംഗ് കോളേജില് വർക്ക് ചെയ്യാൻ കയറുകയും ചെയ്തു. അപ്പം പൂർണ്ണമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. AC കാറ്, വീട്ടിൽ വേണ്ടുന്ന ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ വാഷിംഗ് മെഷീൻ, ഓവന് എന്ന് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും ആരുടെയും സഹായം ഒട്ടും സഹായം ഇല്ലാതെ തന്നെ ഞങ്ങള് വാങ്ങിച്ചു കിട്ടിയുണ്ട്. പക്ഷെ അത് ഒരു 2 വർഷത്തോളം മാത്രം ഞങ്ങളത് അത്തരം ഒരു ജീവിതം കൊണ്ടുപോകുകയും പിന്നീട് ഞങ്ങളെ ഇതൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടുണ്ട്. കാറും മറ്റേ ആധുനിക സൗകര്യങ്ങളെല്ലാം, കാരണം അതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ബോധ്യം. അതിനേക്കാട്ടിലും സുന്ദരമായ ഒരു ജീവിതം പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നും, ഇതൊക്കെ വെറും പൊള്ളയായ കുറെ കാട്ടിക്കൂട്ടലുകളാണ് ഈ ആധുനിക ജീവിതം എന്നും ഞങ്ങൾക്ക് തിരിച്ചറിയുകയുണ്ടായി. അങ്ങനെ ആ തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ അതൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റിന്റെ പുറകെ പായുന്ന തരത്തിലുള്ള ഒരു പൊള്ളയായ വിദ്യാഭ്യാസവും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്.
ഓക്കെ, അപ്പൊ ഒരു ഗ്രാമമായി നിങ്ങൾ അവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം സ്ഥലമുണ്ട് ഇപ്പൊ അവിടെ?
ഭാരതപ്പുഴ ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, ഞങ്ങളുടെ ഒരു ദൗർബല്യം എന്ന് തന്നെ പറയാവുന്ന തരത്തില്. അങ്ങനെ ഭാരതപ്പുഴയുടെ തീരത്ത് പറ്റിയൊരു സ്ഥലം നമ്മൾ അന്വേഷിച്ചുകൊണ്ട് കുറെ നടന്നു. അതിന്റെ ഭാഗമായിട്ട് പല ഭാഗത്തും നമ്മൾ താമസിക്കേണ്ടി വരെ വന്നിട്ട് പുഴയുടെ തീരത്തേക്ക് വാഹനം എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശമാണ്. റെയിൽ കടന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശമായതുകൊണ്ട് വലിയ കേടുപാടുകളില്ലാതെ ഭാരതപ്പുഴയുടെ ഒരു ഭാഗമുണ്ടെങ്കിൽ ഈ മാന്നന്നൂർ പ്രദേശമാണ്. അങ്ങനെ ഞങ്ങള് ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അവിടെ ഒരു 2.5 ഏക്കറാണ് നമുക്ക് സൗകര്യപ്രദമായി കിട്ടിയത്. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വന്നപ്പോ തന്നെ പലരുമായിട്ട് ഇത് ചർച്ച ചെയ്ത് ഇത് ഫലപ്രദമാണോ, ഒരു നല്ല പിന്തുണ നമുക്ക് എല്ലാ വശങ്ങളിൽ നിന്നും കിട്ടിയപ്പോഴ് ഇത് മുന്നോട്ട് പോവുക എന്ന് തന്നെ ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ചു. അങ്ങനെ ഇത് സുഹൃത്തുക്കളായിട്ട് നമുക്ക് വിശ്വാസവും അടുപ്പമുള്ള എന്താ 1500 പേരെ നമ്മൾ അറിയിക്കുകയും അതിൽ നിന്ന് വളരെ ചുരുക്കം പേര് മാത്രമാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ കൂടാൻ കഴിയില്ല എന്ന് വന്ന് തുടക്കം മുതലേ തന്നെ ഇതെല്ലാവരും കൂടെ കൂടി വാങ്ങിക്കുക എന്നുള്ള സിസ്റ്റത്തിനോട് താല്പര്യം ഉണ്ടായില്ല. കാരണം മുമ്പ് ഉണ്ടായിട്ടുള്ള കമ്മ്യൂണുകളൊക്കെ അങ്ങനെ വാങ്ങിക്കുകയും അതൊരു വലിയ വിഷയമായിട്ടൊക്കെ പലപ്പോഴും അനുഭവപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് അവരവരുടെ പേരിലേക്ക് തന്നെ തുടക്കത്തിലെ രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കാനുണ്ടായത്. രണ്ടേകാല് ഏക്കറില് 8 സെന്റ് ഉള്ളവരുണ്ട്, 16 സെന്റ് ഉള്ളവരുണ്ട്. അത് കൂടാതെ ഈ 15 അംഗങ്ങൾക്കും അവകാശമുള്ള ഒരു 57 സെന്റ് ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഫെസിലിറ്റീസ്, അതിഥികളെ സ്വീകരിക്കാനും അവർക്ക് താമസിക്കാനും പറ്റുന്ന ഇടം, ലൈബ്രറി, അടുക്കള, മറ്റ് കോമൺ ഹാള്, അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും പൊതുവായി വരുന്ന ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടമാണ്. കിണർ, വാട്ടർ ടാങ്ക്, തൊഴുത്ത്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കോമൺ സ്ഥലത്ത് നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 15 അംഗങ്ങളും വീട് നിർമ്മിക്കുന്നുണ്ട്. 15 അംഗങ്ങൾക്കും 15 വീടുകൾ, അത്രയും നിർമ്മാണ പദ്ധതി അവിടെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ഒരു അന്വേഷണ സ്ഥലം എന്നുള്ള തരത്തിലാണ്. ഈ 15 വീടുകളും 15 അന്വേഷണങ്ങളായിരിക്കണം. 15 തരത്തിലുള്ള 15 മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള വീടുകളായിരിക്കണം എന്നുള്ളത് ഞങ്ങള് കൂട്ടായി ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, മോഹന കുടുംബം ഇപ്പം ഈ ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഈ പാലക്കാട്ട ഈ സ്ഥലത്തേക്ക് എന്തായാലും താമസം മാറ്റിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? നിങ്ങൾക്ക് അതിനായിട്ടുള്ള വീടും സൗകര്യവും ഒക്കെ അവിടെ ഉണ്ടോ?
ഇപ്പൊ ഞങ്ങള് വീടിന് ഈ സ്ഥലത്തിനടുത്ത് 1 വർഷം മുന്നേ ഞങ്ങള് വാടകയ്ക്ക് താമസിക്കായിരുന്നു. ഈ സ്ഥലം ഒന്ന് ഒരുക്കിയെടുക്കാനായിട്ട് കാര്യമായിട്ട് മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു. എങ്കിലും കുറച്ച് തേക്ക് മരങ്ങള് പുഴയുടെ തീരത്തിരുന്നിരുന്നു. ഇതിന് മുകളിൽ ഒരു ഏറുമാടം കെട്ടിയിട്ട് ഞങ്ങള് ഒരു ചെറിയ ഒരു റൂമ്, ഒരു വരാന്തയൊക്കെ ഉള്ള ഒരു പഴയ രീതിയിലുള്ള ഒരു ഏർമാടം അതിന്റെ മരത്തിന്റെ മുകളിൽ കെട്ടി. അത് ഞങ്ങൾക്കൊരു വലിയ അനുഭവമായി. അത് കെട്ടിയപ്പോ ഞങ്ങൾക്ക് അവിടെ താമസമാക്കാൻ കഴിയും എന്നുള്ളൊരു താവളാണ് ശരിക്കും താമസമാക്കേണ്ടത്. നമ്മുടെ പ്രകൃതിയിലെ അന്നാറക്കണ്ണനെ പോലെയും കുഞ്ഞിക്കിളികളെ പോലെയും മരത്തിന്റെ മുകളിലത്തെ ജീവിതം, കാറ്റ് ഇങ്ങനെ ആടിയാടിയുള്ള ഒരു ജീവിതം, സുന്ദരമായ ഒരു ജീവിതം. അവരൊക്കെ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ഏർമാടത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലൂടെയാണ്. 1 വർഷത്തോളം ഞങ്ങൾ ഏർമാടത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അത് കുറച്ച് മെയിന്റനൻസ് വർക്കും മറ്റു കാര്യത്തിനുമായിട്ട് ഇപ്പം പിന്നെ അതിന് താഴെയായിട്ട് അതിഥികൾ വന്നാൽ താമസിക്കാനായിട്ട് ഒരു മഡ് ഹൗസ്, കളിമണ്ണ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഹാളും കേട്ട ഒരു സംവിധാനം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ഉയർമടത്തിന്റെ മെയിൻ്റനൻസ് ഇതിന്റെ വർക്കൊക്കെ, കാരണം ഞങ്ങൾ തൽക്കാലം അതിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ തന്നെയുള്ള ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു, അവിടേക്ക് തൽക്കാലത്തേക്ക് ഒരു താമസം അങ്ങോട്ട് മാറ്റിയിരിക്കാം.
ഓക്കെ, അപ്പൊ അവിടുത്തെ ജോലിയും വീടും എല്ലാം ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ വരുമാനവും കാര്യങ്ങളൊക്കെ? പ്രകൃതിയിൽ നിന്ന് തന്നെ സമ്പാദിക്കുവാണോ?
ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ കാര്യമായി ആരുടെയും ഒരു സഹായം അഭ്യർത്ഥിക്കാതെ വാങ്ങാതെ ആണ് ഞങ്ങൾ ഇത്തരം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ജോലി ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ഞാൻ എന്റെ വർക്കിൽ നിന്നും ഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മറ്റു വർക്കുകളൊക്കെ കുറച്ചൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എങ്കിൽ പോലും അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ ഞാൻ വെളിയിൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഭാര്യ ഇപ്പോഴും നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1-2 വർഷത്തിനുള്ളിൽ ഭാര്യ ജോലി ഉപേക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അത് പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് ഒരു വലിയ തിരിച്ചടി കിട്ടി ഇതിനെല്ലാം പിന്തിരിഞ്ഞു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ജോലി നിലനിർത്തി വളരെ സാവധാനം ഞങ്ങളുടെ രസകരമായ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ്.
ഓക്കെ, കുട്ടികൾ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു. പട്ടണത്തിലെ കുട്ടികളുടെ പഠനം ഒക്കെ ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പൊ ഇനി അവരുടെ പഠന കാര്യങ്ങൾ മാറ്റും എങ്ങനെയാണ്?
മൂത്താള് 8ാം ക്ലാസ് വരെ പഠിച്ചു, ഇളയാള് 2ാം ക്ലാസ് വരെ പഠിച്ചു. ഞങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിലൂടെ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട വിഷയങ്ങൾ സിലബസിന് പുറത്താണെന്നും അത്യാവശ്യമായി ഇടപെടേണ്ട വിഷയങ്ങളാണ് അവയെന്നും തിരിച്ചറിയുകയും അങ്ങനെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് അവരെ പിൻവലിച്ചത്. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകൊണ്ടാണ് നമ്മൾ അവരുടെ വിദ്യാഭ്യാസം. കാരണം ഇന്നൊരു സാമൂഹ്യ വിഷയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടായാൽ അത് പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ, ഉൾപ്പെടുത്തി കുട്ടികളിലേക്ക് പഠിപ്പിക്കേണ്ടി വരണമെങ്കിൽ കുറഞ്ഞത് ഒരു 3-4 വർഷമെങ്കിലും എടുക്കും. അത് ഒരു പാഠപുസ്തകമായി കുട്ടികൾ മനസ്സിലാക്കി വരണമെങ്കിൽ. പക്ഷെ ഇന്നത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പുതുതലമുറ മനസ്സിലാക്കി അറിയുകയും ചെയ്യേണ്ട ഇടപെടേണ്ടി വിഷയങ്ങളുമാണ്. അപ്പം ഇവരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ അടിയന്തരമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കുറെ കാര്യങ്ങൾ അത് പഠിക്കുകയും അതിൽ ഇടപെടുകയൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന് കൂടുതൽ ആവശ്യം യാത്രയാണ്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം വരിക. ഇപ്പം തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ആ ട്രെയിനിൽ ഞങ്ങൾക്ക് പോയി എവിടെ വേണമെങ്കിലും പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ബസ് തൊട്ടടുത്ത് തന്നെ ഒരു അര കിലോമീറ്റർ അടുത്ത് തന്നെ ബസ് എത്തുന്നുണ്ട്, മറ്റു വാഹനങ്ങളെല്ലാം എത്തുന്നുണ്ട്. ഈ ഗ്രാമത്തിന്റെ പ്രദേശത്തോട്ട് ഉള്ളിലോട്ട് കയറുന്ന വരാൻ വാഹനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ.
ഓക്കെ, അവിടെ തന്നെ കൃഷി ചെയ്യുവാണോ നിങ്ങൾ? എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ?
കൃഷിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമുള്ള ആൾക്കാരായിരുന്നില്ല. പക്ഷെ കൃഷി ജീവിതത്തിൽ എപ്പോഴും ഒപ്പം വേണ്ട ഒരു ജീവിത ചര്യയാണ് കൃഷി എന്നുള്ളത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ കൃഷി കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും ഞങ്ങളുടെ ഗ്രാമാംഗങ്ങൾക്കും ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എഴുത്തോട്ട അയൽക്കാരായിട്ടുള്ള നാട്ടുകാർക്ക് കുറച്ച് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
മറ്റുള്ള ഇപ്പൊ 15 ഫാമിലി കൂടി നിങ്ങളുടെ കൂടെ ചേരുന്നു എന്ന് പറയുന്നു, അപ്പൊ അവര് നിങ്ങളുടെ കൂടുതൽ വന്നു കഴിഞ്ഞോ?
ഇല്ല, ഇതൊരു പെട്ടെന്ന് ഓടി വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ ആയിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. കാരണം വളരെയധികം മാനസികമായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഇത് ഒരാവേശത്തിന് എല്ലാം ഉപേക്ഷിച്ച് വന്ന് ഗ്രാമം മതി എന്ന് വന്ന് പ്രണയനെ കൂടേണ്ട ഒരു സ്ഥലമല്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒന്ന് വിലയിരുത്തുകയും താരതമ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്താവൂന്ന് നമ്മൾ ചർച്ച ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.
മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനി പട്ടണത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചാണ് ഗ്രാമപ്രദേശത്തേക്ക് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികളുടെ പഠനവും മറ്റും. ഇപ്പോഴത്തെ പുതിയ തലമുറയെ വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ തലമുറ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെയായിരുന്നു മോഹന്റെ കുട്ടികൾ, അവരെങ്ങനെ ഇതിനാണ് സമ്മതിച്ചു?
തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവം, വലിയ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിട്ടാണ് ഇതിനെ കാണാൻ കഴിഞ്ഞത്. കാരണം ഞങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവര് വളരെ ചെറുപ്പമാണ്, അവരുടെ ചിന്തകൾ അത്തരത്തിൽ ആക്റ്റീവാണ്. ആ ചിന്തകൾ ഒരിക്കലും വേറെ വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളിലേക്ക് കടന്നു പോകാതെ കുറെ നല്ല വിഷയങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇത്തരം ഒരു വിദ്യാഭ്യാസത്തിലേക്ക് വന്നത്. അവർക്ക് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനകത്ത് തിരുത്തി കൊടുത്തതുകൊണ്ട് അതൊരു അപകടകരമായ അല്ലെങ്കിൽ അവര് അത്തരത്തിൽ ഇതിന് ഈ ചിന്തകളെ മോശമായ രീതിയിലല്ല അവർ സമീപിച്ചിട്ടുള്ളത്, വളരെ താല്പര്യത്തോടുകൂടി. കാരണം അവരുമായിട്ട് ചർച്ച ചെയ്യുകയും അത്തരം ചില കൂട്ടായ്മകൾ നടക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മള് ഇത്തരം ഒരു വിദ്യാഭ്യാസത്തിലേക്ക് കടന്നത്.
ഇവിടെ നിങ്ങൾ സ്ഥിരതാമസമാക്കുകയാണ്, ഒരു ഗ്രാമം രൂപപ്പെടുത്താൻ പോവുകയാണ്, എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി?
പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി എന്നുള്ള തരത്തിലല്ല, ഞങ്ങള് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നല്ല ഞങ്ങളുടെ കുട്ടികൾ ഒരു നല്ല മനുഷ്യരായിട്ട് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്നവരായി മാറുക, ഞങ്ങൾക്കും അവരുടെ മുന്നിൽ നന്നായി ജീവിക്കാൻ, അത് പലരെ സംബന്ധിച്ച് ഇവിടെ എത്തുന്ന ഞങ്ങളെ പരിചയപ്പെടാൻ എത്തുന്നവരെയൊക്കെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിപ്ലവ പ്രവർത്തന ഒരു സമര പ്രവർത്തനമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. ഹാളുകളിലെ പ്രഭാഷണങ്ങളിലോ പ്രസംഗങ്ങളിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല നന്മകൾ നിറഞ്ഞ ചില ആശയങ്ങളോ ചിന്തകളോ ഒക്കെ, അത് ജീവിതത്തിൽ ഉടനീളം പ്രായോഗികമാക്കേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം. ഈ അന്വേഷണം വളരെ ഇന്നത്തെ കാലത്ത് വളരെ ദുഷ്കരമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എങ്കിലും ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് അതൊരു ത്രില്ലായിട്ട് ജീവിതത്തിൽ ഇതിന്റെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയായിട്ട് ഞങ്ങൾ അതിനെ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്.
മോഹനും കുടുംബവും രൂപപ്പെടുത്തുന്ന ഈ പുതിയ ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ശ്രീ മോഹൻ ചവറ.
തീർച്ചയായിട്ടും ഞങ്ങൾക്കും സന്തോഷമുണ്ട്. എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഞങ്ങളുടെ സന്തോഷം അറിയിക്കും.